ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அடுத்த மந்திரம் தம் துர்தர்சன் யூகம் அனுப்பிரவிஷ்டம் விபாஹிதம் யஸ்வரேஷ்டம் புராணம் அத்வர்ம யோகாதிஜனேன தேவம் மத்வா ஹீரோ ஹர்ஷசோகோதாதி. இயம் தொம் யாதும் இச்சசி ஆத்மானம். இயம் ஆத்மானம் ஏதர் ஆத்மாவினையானோ தொம் யாதும் இச்சசி, நீ அறியா ஆகிரகிக்கின்றது, யாதம் அறியினான் இச்சசி ஆகிரகிக்கின்றது. தம் ஆத்மாவதன உள்ளதான அடுத்து வரையணும். துர்தர்சம் துக்கேன தர்சனம் அசேதி துர்தர்சம் துர்தர்சனம். இது துர்தர்சனம், துக்கம் கஷ்டப்பாடோடு கூடியவர்களே காணுகின்றது. இவ்வளவு காணமே வந்தால் இத்தனை கஷ்டப்பாடு பறையும் அதிசூக்மத்துவ அதிசூக்மானது. ஜீவன் இதனை சாட்சாத்தரிக்கின்றது அவன் அந்தகரணத்தின் அதிசூக்மாய திருஷ்யரீதி அக்ரியா துக்கம். அடுத்து பறையும் அதிசூக்மமாக அதன்റെ அண்டக்கல்ல அம்சம் கொண்டாണ് ഇതിനെ സാക്ഷാത്കരിക്കുന്നത്. അതിനേക്കാളും എത്രയോ സൂക്ഷ്മമാണ് ഈ ആത്മവസ്തു. അത് അസംസ്കൃതമായിരിക്കുന്ന, പ്രാകൃതമായിരിക്കുന്ന, അണ്ടക്കണ്ണത്തോടുകൂടി ഒരു ജീവന് അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ വസ്തുവിനെ സാക്ഷാത്കരിക്കുക വളരെ ദുഃഖകരമാണ്. അതായത് ദുർദർശ അതിസൂക്ഷ്മത്വ അനുത്തം ഗൂഢം അതിഗഹനമാണ്. ഗഹനം എന്ന് പറഞ്ഞാൽ സാധാരണർത്ഥം ആഴമുള്ള ഒന്നാണ്. ഇത് അത്യധികം ആഴമുള്ളതാണ്. ഇതിന്റെ ആഴം നിറഞ്ഞതിന്റെ മഹത്വമാണ് അതിമഹത്താണ്. ഈ പറയുന്ന ഓരോ വിശേഷങ്ങളെയും ജീവന്റെ ഈ പ്രാകൃതമായ അവസ്ഥയിൽ ജീവൻ അതിലുള്ള അകത്തുള്ളതാണ്. ജീവന്റെ അവസ്ഥയും പരമാത്മാവിന്റെ അവസ്ഥയും രണ്ട് ഭിന്ന ധ്രുവങ്ങളായിട്ടാണ്. ജീവന്റെ വാസ്തവത്തിലൊന്നാണെങ്കിലും ജീവന്റെ ഈ അവസ്ഥ പ്രാകൃതമാണ്. പരമാത്മാവാണെങ്കിലും അതിഗഹനമാണ്, അതിമഹത്താണ്. ഈ പരിച്ഛിന്നനായിരിക്കുന്ന ജീവൻ എങ്ങനെ പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് അനുപ്രവിഷ്ടം. അനുപ്രവിഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ പറയുന്നു പ്രാകൃത വിഷയ വിജ്ഞാനേഹി പ്രച്ഛന്ന പ്രാകൃതമായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ജീവൻ സഹനമായിരിക്കുന്ന വിഷയവിജ്ഞാനി വിഷയവിജ്ഞാനങ്ങൾ അതുകൊണ്ട് പ്രച്ഛന്നം മൂടിയിരിക്കുകയാണ്. അതായത് മനുഷ്യനും ഈശ്വരനും നേരുന്ന ബോധസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ. ജീവനാണെങ്കിലും അടുത്ത വിജ്ഞാനശക്തി എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തമാകാത്ത വിജ്ഞാനശക്തിയോടുകൂടിയിരിക്കുന്നതാണ് ജീവൻ. നിരന്തരമായ വിജ്ഞാനശക്തിയോടുകൂടിയിരിക്കുന്നു. പക്ഷെ എന്നാലും ആ ജീവൻ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. നിരന്തരം വിജ്ഞാന വിജ്ഞാന സാന്നിധ്യം ജീവനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും അവൻ ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ വിജ്ഞാനം എന്ന് പറയുന്നത് വിഷയവിജ്ഞാനമായി കഴിയുന്നുണ്ടാണ്. വിഷയവിജ്ഞാന സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിജ്ഞാനം തന്നെ ഈശ്വര സ്വരൂപമാണ്. എന്നിട്ടും ആ വിജ്ഞാന സാന്നിധ്യം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും കാരണം വിജ്ഞാനത്തെ ഒരിക്കലും വിസ്മരിക്കാനാകുന്നില്ല. കാരണം വിസ്മരണം പോലും വിജ്ഞാനമാണ്. നമ്മളിങ്ങനെ ഓർക്കുന്നു അത് വിജ്ഞാനമാണ്, മറക്കുന്നു വിജ്ഞാനമാണ്. വിജ്ഞാന വിസ്മരണം ഒരിക്കലും സംഭവിക്കുന്നില്ല. പക്ഷെ ആ വിജ്ഞാനം കൊണ്ട് തന്നെ ഇവിടെ പറയുന്നു പ്രച്ഛന്നം. ആ ജ്ഞാനം തന്നെ ആ ജ്ഞാനസ്വരൂപത്തെ മറക്കിരിക്കുന്നു. ജ്ഞാനം തന്നെ ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമല്ല എന്ന് പറയുന്നത്. അജ്ഞാനം ജ്ഞാനാഭാവമല്ല, ജ്ഞാനത്തിന്റെ ഇല്ലായ്മ. കുറച്ച് ആ വിജ്ഞാനം എങ്ങനെയുള്ള വിജ്ഞാനം? വിഷയവിജ്ഞാനം. ആ വിജ്ഞാനം വിഷയത്തോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇരിക്കുമ്പോൾ ആ ജ്ഞാനത്തിനോട് അനുബന്ധമായി ശരീരം, മനസ്സ്, ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോകം, ലോകത്തിലെ വിഷയങ്ങൾ, പിന്നെ ചിന്താ വിഷയങ്ങൾ, ആ ലോകത്തിലെ ഓരോ വിഷയങ്ങളെയും ബന്ധപ്പെട്ട ചിന്തകൾ, ഓർമ്മകൾ, അതിന്റെ വിഷയങ്ങൾ, എങ്ങനെ ജ്ഞാനവും വിജ്ഞാനവും വിഷയവുമായിട്ട് ഇതിനെ രണ്ടിനും പരസ്പരം ഒരു നൂലിന് മണികൾ കൊടുത്തിരിക്കുന്നത് പോലെ ഈ വിജ്ഞാന ആകുന്ന നൂല് വിഷയങ്ങളാകുന്ന മണികളിങ്ങനെ കൊടുത്തിരിക്കുക. ഒരിക്കലും ആ മണികളിൽ നിന്ന് ഈ വിജ്ഞാനത്തിനെ വേർപെടുത്താൻ കഴിയുന്നില്ല. വിഷയ അനുബന്ധമായിരുന്നു. അപ്പൊ അടുത്ത വിജ്ഞാന ശക്തിയാണ് ജീവനെങ്കിലും എപ്പോഴും വിഷയാനുബന്ധമാണ്. വിഷയത്തോട് ചേർന്ന വിജ്ഞാനം നിൽക്കുന്നുള്ളൂ, വിഷയത്തിൽ നിന്ന് വേറെ വിരുന്ന് വിജ്ഞാനം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് വിഷയവിജ്ഞാന ഹി പ്രച്ഛന്ന എന്ന് പറയുന്നത്. വിഷയവിജ്ഞാനങ്ങളെ കൊണ്ട് പ്രച്ഛന്നമായിരിക്കുന്നത്. അത് ജ്ഞാനത്തിന്റെ സാന്നിധ്യം, അതിനെ ഒരിക്കലും അതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. ആ ജ്ഞാന സാന്നിധ്യം നിരന്തരമായി ആ ജീവൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലും ആ ജ്ഞാന സാന്നിധ്യം അത് ഈശ്വര സാന്നിധ്യമായി അനുഭവപ്പെടുന്നുണ്ട്. അതെന്തോ അങ്ങനെ സംഭവിക്കുന്നതാണും ഒരു ഒറ്റ മറുപടിയുള്ളൂ, മായ. എന്നാണ് മായ എന്ന് പറയുന്നത്? നിരന്തരമായ ഈശ്വര സത്തയിൽ, ഈശ്വര ഉണ്മയിൽ, അങ്ങനെ ഈശ്വര പ്രകാശമായിരിക്കുന്ന ആ വിജ്ഞാന സ്വരൂപത്തിൽ, ആ വിജ്ഞാന സാന്നിധ്യത്തിൽ അവൻ നിന്നിട്ടും അവൻ അജ്ഞനായിരിക്കുന്നു, മോഹികനായിരിക്കുന്നു. ഇതാണ് വൈരുദ്ധ്യം. ആ ഒരു വൈരുദ്ധ്യത്തെ ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത ഒരു വൈരുദ്ധ്യം, യുക്തിക്ക് സമാധാനം കണ്ടെത്താൻ പറ്റാത്ത ഒരു വൈരുദ്ധ്യം, അതിനാണ് മായ എന്ന് പറയുന്നത്. അതാണ് വിഷയവിജ്ഞാന പ്രച്ഛന്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈശ്വര സ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യം തന്നെ ആണ് മറത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെ മായാവി എന്ന് പറയുന്നത്. മായയായിരിക്കുന്നതും മായാവിയായിരിക്കുന്ന ഒരാളില്ല, അത് അനർവചനീയം എന്നാണ് പറയുന്നത്. അദ്വൈതം പറയും അനർവചനീയം, ഇതൊന്നും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിർവഹിക്കാൻ പറ്റുന്നില്ല. ഈശ്വര സ്വരൂപിയായിരുന്നുകൊണ്ട് തന്നെ ഈശ്വരനെ വിസ്മരിക്കുന്നു, ജ്ഞാനസ്വരൂപനായിരുന്നുകൊണ്ട് തന്നെ അജ്ഞനായിരിക്കുന്നു. അത് മായെന്ന് പറയാം. അത് പ്രാകൃത വിഷയവിജ്ഞാന ഹി പ്രച്ഛന്നം ഈ മറഞ്ഞിരിക്കുന്നത്. ഒരു യുക്തിയുക്തമായ സമാധാനം ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇതിന് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഇന്ദ്രജാലം എന്താ, എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഒരു യുക്തിയില്ല, അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം. അതുപോലെ നിരന്തരമായി വിഷയം ഈ ജ്ഞാനത്തോട് ചേർന്ന് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ അവന്റെ തനതാ സ്വരൂപത്തിൽ ഇതുവരെ അതിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. നിരന്തരം ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടേണ്ട സ്ഥാനത്ത് അനുഭവപ്പെടുന്നില്ല, പ്രച്ഛന്നമായിരിക്കുന്നു. ഗുഹാഹിതം, ഗുഹാഹിതം പറയുന്ന ഗുഹായ ബുദ്ധവും നിമിഷത്തിൽ ഗുഹ എന്നുള്ള ശബ്ദം വരുന്നതെല്ലാം ബുദ്ധി ഉദ്ദേശിച്ചാണെന്നും നമ്മൾ ദ്വീപത്തിൽ വ്യാഖ്യാനിക്കുന്നു. ദ്വീപരമായ വ്യാഖ്യാനം എവിടെ ഗുഹാശബ്ദം വരുന്നത് അതെല്ലാം ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. ഗുഹയിൽ ബുദ്ധിയിൽ ഹിതം, ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധക്കരണം എന്നുള്ളത്, നമ്മുടെ അന്ധക്കരണത്തിൽ അത് ഹിതം സ്ഥിതം. സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് ബുദ്ധിയിലിരിക്കുന്നു എന്തുകൊണ്ട് പറയുന്നു എന്നാണ് അടുത്ത സമാധാനം പറയുന്നത്. തത്ര ഉപലഭ്യമാനത്വ, അത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇതിന്റെ പരിപൂർണ സാന്നിധ്യം അനുഭവപ്പെടുമെങ്കിൽ അത് ആ ബുദ്ധിയിലായിരിക്കും. അന്ധക്കരണത്തിലായിരിക്കും ഇത് എന്റെ സാന്നിധ്യം. തത്ര ഉപലഭ്യമാനത്വ, അവിടെ ആയിരിക്കും അത് പൂർണ്ണമായി ഉപലഭ്യമാണ്. തത്ര എന്നുള്ളത് അത് കണ്ടിന്യൂസ് സ്റ്റേറ്റാണ്. തത്ര ഉപലഭ്യമാനത്വ, അവിടെയാണ് അത് പ്രകടമാകുന്നത്. ബുദ്ധിഗുഹയിലാണ് അത് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ചിത്തശുദ്ധി, അന്ധക്കരണ ശുദ്ധികളെ എന്ന് പറയുന്നു. ഈശ്വര സാന്നിധ്യം ശുദ്ധി ഉള്ളിടത്തെ ഉണ്ടാവട്ടെ. ചിത്തശുദ്ധി, ചിത്തശുദ്ധി എന്ന് പറയുന്നുണ്ട്, ശുദ്ധി ഉള്ളിടത്തെ അത് പ്രകാശിക്കത്തുള്ളൂ. അപ്പൊ ആ ബുദ്ധിയിലൂടെ വേണം അത് പ്രകാശിക്കാൻ. പൂർണ്ണമായി പൂർവ്വമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ പ്രച്ഛന്നമായിട്ട് ആ ആഭരണങ്ങളെല്ലാം നീക്കി അത് പ്രകാശിക്കണമെങ്കിൽ അവിടെ ശുദ്ധമാകും. ശുദ്ധമാകുമ്പോൾ അത് സ്വയം പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കാമൊക്കെ. സാക്ഷാത്കരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരിക ഭാഷകളാണ്. ഗുരുവിനെ സാക്ഷാത്കരിക്കാനൊക്കത്തില്ല, അതുപോലെ അനുഭവം വേദ്യമാക്കാനൊക്കത്തില്ല. അനുഭവ സ്വരൂപമാണ്, സാക്ഷാത്കാര സ്വരൂപമാണ്, അതുകൊണ്ടാണ് അപരോക്ഷാത്മാ എന്ന് പറയുന്നത്. അപരോക്ഷ സ്വരൂപമാണ്, അതുകൊണ്ടാണ് മറ്റൊരാൾ പോയി സാക്ഷാത്കരിക്കാനൊക്കത്തില്ല. ഈശ്വരനെ സാക്ഷാത്കരിച്ചാണെന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പറയുന്ന ചില പദപ്രയോഗങ്ങളാണ്. മുടിവിനതിന് വിശദീകരിക്കും. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞ് ഒരാൾ തന്റെ പ്രയത്നം കൊണ്ട് അന്യനായ ഒരു വസ്തുവിനെ പ്രത്യക്ഷമാക്കുന്നു എന്ന് വരും. അപ്പൊ അത് സാക്ഷാത്കരിക്കാനത് കാര്യമല്ല. എന്തുകൊണ്ട് സാക്ഷാത്കാര സ്വരൂപമായിരിക്കുന്നു, സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെയാണ് അത് പ്രകാശിപ്പിക്കാൻ പറ്റും? അതൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് സ്വയം കാണലാണ്, അതിനെങ്ങനെ കണ്ടെത്താൻ പറ്റും? അതൊരു കാഴ്ചയാണ്, കാഴ്ചയാണെങ്കിൽ അതിനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ പറ്റില്ല. എല്ലാവരും പറയുന്നു അതിനെ സാക്ഷാത്കരിക്കുന്നു, സാക്ഷാത്കരിച്ചവരെന്നൊക്കെ പറയും. ഗഹ്വരേഷ്ഠം ആണ് പറയുന്നത്. ഗഹ്വരി വിഷമി, ദുഃഖരം വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അനേക അനർത്ഥ സങ്കടേ, അനേക അനർത്ഥ സങ്കടങ്ങളിൽ, അനേക അനർത്ഥങ്ങൾ ഉണ്ടാകുന്ന സങ്കടം, അനേക അനർത്ഥങ്ങളാകുന്ന സങ്കടങ്ങളെല്ലാം എവിടെയിരിക്കുന്നു? ഈ അന്ധകരണത്തിൽ തന്നെയാണ് സർവാനർത്ഥങ്ങളിരിക്കുന്നത്. അന്ധകരണത്തിൽ സർവാനർത്ഥങ്ങൾ ഇരിക്കുന്നത് എങ്ങനെ? ധർമ്മകർമ്മ രൂപത്തിൽ, പുണ്യപാപ രൂപത്തിലിരിക്കുന്നു. സാധകരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും അനർത്ഥമാണ്, പുണ്യവും അനർത്ഥമാണ്, പാപവും അനർത്ഥമാണ്. എന്തുകൊണ്ട്? രണ്ടും ജന്മത്തിന് കാരണമാണ്. പുണ്യവും ജന്മത്തിന് കാരണമാണ്, പാപവും ജന്മത്തിന് കാരണമാണ്. ജന്മം വന്നുകഴിഞ്ഞാൽ ജീവിതം വരും, മരണം വരും. എന്നുവെച്ചാൽ ഈ ജീവിത ചക്രത്തിന് അവസാനം വരുന്നത് ഇവിടെ അദ്വൈതത്തിൽ വരും. സംസാര സങ്കടം എന്നെല്ലാം പറയുന്നത്, ദുഃഖം എന്നെല്ലാം പറയുന്ന ഒരാൾ ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതല്ല, അതിന് ഗൗണമായ ദുഃഖം എന്ന് പറയുന്നു. അവർ ദുഃഖമേ ആയിട്ട് ഇവിടെ കണക്കാക്കുന്നേ ഇല്ല. ഒരാൾ ജീവിക്കുന്നു, അയാൾക്ക് ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ഇവിടെ ഒരു ദുഃഖമല്ല. അതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദുഃഖങ്ങൾ കണ്ടില്ലെന്നല്ല പറയുന്നു. പക്ഷെ ആധ്യാത്മികമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും ഇവിടെ ഒരു ദുഃഖമാണ്. ഇവിടെ ദുഃഖം എന്ന് പറയുന്നത് എന്താണോ, ജനനം മരണം എന്ന് പറയുന്ന ഈ ചക്രം അവസാനിക്കാതിരിക്കുന്നതാണ് ദുഃഖം. ഇതിന് അറിഞ്ഞു വരാത്തതാണ് ദുഃഖം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖം. ആ ജനിച്ചതിന് ശേഷം ഒരാൾ സുഖിച്ചാലും ദുഃഖിച്ചാലും രണ്ടു ഒരുപോലെ. അതുകൊണ്ടാണ് ദേവനായി ജനിച്ചാലും മനുഷ്യനായി ജനിച്ചാലും എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്നത്. കാരണം ദേവനായി ജനിച്ചാൽ പിന്നെ അവിടെ ഒരുപാട് ദുഃഖമുണ്ടല്ലോ. പക്ഷെ എന്നാലും സംസാരമാണ്, അങ്ങനെ സംസാര ദുഃഖമെന്ന് അവിടെ പറയുന്നു. അപ്പൊ ദേവജന്മത്തിൽ എന്താ ദുഃഖം എന്ന് പറയാൻ കാരണം, കാരണം അവിടെ ജനിക്കുന്നു അത് തന്നെയാണ് ദുഃഖം. എന്താ ജനിച്ചതിന് ശേഷം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മാറുന്നുണ്ടല്ലോ, ഈ നരകത്തിയിൽ നിന്ന് കരകേറ്റീരണേ. അവിടെ നരകമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടത്തെ ഈ ദുഃഖങ്ങളാണ്. പക്ഷെ ഇതല്ല നരകം എന്ന് പറയുന്നത്. ദേവജന്മം കിട്ടിയാലും അതും മരണം തന്നെ. എന്തുകൊണ്ട്? ജനിക്കുന്നു എന്നുള്ളതാണ് ദുഃഖം. വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കേണ്ടി വരും. അനന്തമായ സംസാരഗതി, ജനന മരണഗതി ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഈ സംസാര ചക്രത്തെയാണ് ദുഃഖം എന്ന് പറയുന്നത്. അല്ല, ജനനത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളല്ല, കാരണം ആ ജനനത്തിൽ സുഖം അനുഭവിച്ചാലും ഇവിടെ ദുഃഖം തന്നെ. അതാണ് വിവേകം. അതുകൊണ്ടാണ് ദേവജന്മം കിട്ടിയാലും ഇവിടെയാണ് സംസാരം, സംസാരത്തിന് അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് അനേക അനർത്ഥ സങ്കടങ്ങൾ എന്ന് പറയുന്നത് അനേക ജന്മങ്ങൾ, ആ അനേക ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ അന്ധകരണത്തിലിരിക്കുന്നു. ആ പുണ്യപാപങ്ങൾക്കനുസരിച്ച് അനേക ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ജന്മം മരണം ഉറപ്പാണ്. ഇങ്ങനെ അനന്തമായി തുടർന്നു, ഇതിന് അവസാനം വരത്തില്ല, അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ജീവൻ ഇങ്ങനെ ഭ്രമിച്ച് കടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്നു, ആ സങ്കടത്തിൽ തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു. ഇത് ബഹുരേഷ്ടം ജനന മരണങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന് കാരണം പുണ്യകാരണം. അത് ജീവിതത്തിൽ സുഖം തന്നാലും ജീവിതത്തിൽ ദുഃഖം തന്നാലും രണ്ടും ഇങ്ങനെ ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം അനർത്ഥ സങ്കടമാണ്. രണ്ട് ദേവജന്മമായാലും മനുഷ്യജന്മമായാലും ഫിജിക് ജന്മമായാലും ഇടയും ഇപ്രകാരമായതുകൊണ്ട് ഗൂഢം അനുപ്രവിഷ്ടവും ഗുഹാഹിതശ്ച. ഇത് ഗൂഢമായിരിക്കുന്നു, അനുപ്രവിഷ്ടമായിരിക്കുന്നു, ഗുഹാഹിതമായിരിക്കുന്നു. അത് അസവും ബഹുരേഷ്ഠ. അതുകൊണ്ട് തന്നെ ഇത് ബഹുരേഷ്ഠമായിരിക്കുന്നു. അതോ ദുർദർശ, ഇതെല്ലാം ഇത് ദുർദർശം എന്ന് പറഞ്ഞാൽ ഹേതുകൾ പറയും, കാരണങ്ങൾ പറയും. ഇതിനകത്ത് ദർശിക്കാൻ കഴിയുന്നില്ല, ഇതിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുന്നു. ആത്മസാന്നിധ്യത്തെ ആർക്ക് അനുഭവപ്പെടുന്നില്ല. എല്ലാവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരീര സാന്നിധ്യം, ലോക സാന്നിധ്യം, മനസ്സിന്റെ സാന്നിധ്യം, മാനസിക ദുഃഖങ്ങളുടെ സാന്നിധ്യം, മാനാപമാനങ്ങളുടെ സാന്നിധ്യം, ജീവരാജ്യങ്ങളുടെ സാന്നിധ്യം, അങ്ങനെ ഒരുപാട് സാന്നിധ്യം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മസാന്നിധ്യം, ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ദുർദർശനം. സംപുരാണം പുരാതനമാണ്. അധ്യാത്മയോഗ അധികമേന, അധ്യാത്മയോഗം എന്ത്? ഇതിനെന്താ ഒരു ഉപായം? ഇത് ക്ലിഷ്ടമാണ്, അസാധ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതിന് രക്ഷപ്പെടാനുള്ള ഉപായമാകുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞ് ഭീതിപ്പെടുത്തിയുണ്ട്, ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതിനുള്ള ഉപായം പറയുന്നത് അധ്യാത്മയോഗ അധികമം. എന്താണെന്നും സ്ഥിരീകരിക്കുന്നു. വിഷയേഭ്യ പ്രതിസംഹൃത്യ ശീതസഹ ആത്മന് സമാധാനം. വിഷയേഭ്യ പ്രതിസംഹരിക്കുക, വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചിട്ട് ചേതസഹ മനസ്സിനെ ആത്മനി ആത്മാവിൽ സമാധാനം ഏകാഗ്രപ്പെടുത്തുക. ഇതാണ് അധ്യാത്മയോഗം. വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ആ മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രപ്പെടുത്തുക. തസ്യാധികമ ഇതിന് അധ്യാത്മയോഗം എന്ന് പറയുന്നു. അധ്യാത്മയോഗ അധികമം, അത്തരമുള്ള ഒരു യോഗത്തിന്റെ പ്രാപ്തി, ഒരാൾക്കത് കരകതമാവുക. ഈ ഒരു കാര്യം, ഈ ഒരു അഭ്യാസം, മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുക, ഇതാണ് യോഗമെന്ന് പറയുന്നത്, അധ്യാത്മയോഗം. ഇതിനെ നേടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുന്നത്? എല്ലാവരും അനുഷ്ഠിക്കാനുള്ള എളുപ്പവഴി എന്താണ്? പെട്ടെന്ന് എങ്ങനെ സാധിക്കാൻ പറ്റും മനസ്സിന് വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുന്നു? ഈ ജഗത്തിന് അനുവദിക്കാനുള്ളപ്പോഴും ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് ആരംഭിക്കാനുള്ള പറയുന്നതിന് എന്താണ് ആത്മാവെന്നുള്ളതാണ്. താമസ്യ ആ പിൻ ജഗതപ്രതിഷ്ഠം കൗതുകരനന്ദ്യം അഭയസ്വീകാരം എന്നിങ്ങനെ ഇവിടെയായി ആവർത്തിച്ച് പറയും. ഇതെല്ലാം ആവർത്തിച്ച് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയും ഈ മനസ്സിനെ പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കാം. ഈ രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? ഈ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയതിനു ശേഷം അയാൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ഈ ആത്മാവിന്റെ സ്വരൂപത്തെ വിസ്മരിക്കാതെ അല്ലെങ്കിൽ അവനെ ഓർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അധ്യാത്മയോഗാധികമാണ്, അധ്യാത്മയോഗ പ്രാപ്തിയാണ്, സർവപ്രവൃത്തിയാണ്. അതാണ് ജപവും ധ്യാനവും മറ്റു പ്രവൃത്തിയാണ് സർവം. താൻ ചെയ്യുന്ന സർവപ്രവൃത്തികളും അധ്യാത്മയോഗമാണ് എന്നുള്ള ബോധാവന വേണം. എന്നാൽ തന്റെ ജീവിതത്തിന് അധ്യാത്മയോഗത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നത് അധ്യാത്മയോഗത്തിന്, അരമണിക്കൂർ അധ്യാത്മയോഗം, ബാക്കിയുടെ സമയം. അപ്പൊ നമ്മൾ വേറെ ബാക്കിയുടെ സമയങ്ങളെല്ലാം വേറെ പ്രവൃത്തിയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാൻ അരമണിക്കൂറേ കിട്ടുന്നത് ബാക്കിയുള്ള സമയത്തെ പ്രവൃത്തിയാണ്. പലരും പരാതി പറയുന്നു ആശ്രമങ്ങളുടെ ധ്യാനിക്കാൻ സാധിക്കും ബാക്കിയുള്ള സമയത്ത്. അത് പ്രവൃത്തി ചെയ്യാതെ സംബന്ധിച്ചിടത്തോളം ധ്യാനമല്ല, അത് അറിയപ്പെട്ടാണ്. അത് തനിക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ സാപ്പാടിന് വേണ്ടി ചെയ്യുന്നു, ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ സർവപ്രവൃത്തി അധ്യാത്മികവുമായി വരുമ്പോഴേ ശരിയായിട്ടുള്ള ഒരു ആത്മീയ സാധനകളായിരുന്നു. അല്ലെങ്കിൽ കർമ്മയോഗം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. കഥയെന്ന ആട്ടം കാണും സാധുക്കളെന്ന് പറയുന്നു. ജീവിതത്തിൽ അയാൾക്ക് അയാളുടെ സർവപ്രവൃത്തിയുടെയും വികാരങ്ങളുടെയും വാക്കിന്റെയും എല്ലാം അതിനുള്ള ഒരു അന്ധശോകന എന്ന് പറയുന്നത് ഈ ആത്മതത്വം അതിനെക്കുറിച്ചുള്ള ബോധം അതിനെക്കുറിച്ചുള്ള സ്മരണ ഇതൊക്കെയാണെങ്കിൽ അയാളുടെ മനസ്സ് നിരന്തരം വിഷയങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞല്ലോ പിൻവലിഞ്ഞ് ആത്മാവിഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരും അരമണിക്കൂർ ധ്യാനിച്ച് നിവർത്തിയാക്കരുത്. അത് വേണ്ടതല്ല, അത് ആവശ്യമാണ്. പക്ഷെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ സ്വയം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. സമയം കിട്ടുന്നില്ല, ധ്യാനിക്കാൻ സമയം കിട്ടുന്നില്ല, ജപിക്കാൻ സമയം കിട്ടുന്നില്ല, സാധന ശരിയാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളുമായിട്ടാണ് ജീവിക്കുന്നതിന്റെ ജീവികളുടെ പ്രയോജനം. താഴ്ന്നതുകൊണ്ട് അങ്ങനെ പരിഭവം പറഞ്ഞ് ജീവിക്കും. അത്രയാണ് ഫലം. അവസാനം പറയും ഒന്നും ചെയ്യാൻ സമയം കിട്ടി. ആക്രമത്തിന് വന്ന് ഗുരുവിന്റെ സന്നിധിയിൽ ജീവിച്ച് പക്ഷെ ഒന്നും സമയം കിട്ടി. മറ്റ് പ്രവൃത്തികളായിരിക്കില്ല, മറ്റ് പ്രവൃത്തികളിൽ അവിടെ അധ്യാത്മികം വരുന്നത്. എന്നാൽ പറയുന്നതിന്റെ ചുരുക്കം ഒന്നാണ്, ഈ മനസ്സിനെ പിൻവലിച്ച് ആത്മാവിന് ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഈശ്വരസ്മരണം. ഈശ്വരൻ എന്ന് പറയുന്നത് സർവദേശത്തും മാത്രമല്ല സർവകാലത്തിലും ഭൂത വർത്തമാനം ഭാവി അതാണ് കാലദേശ വസ്തു അപരിച്ഛനായിരിക്കുന്നു. രാവിലെ അരമണിക്കൂർ നിലയാശ്വാസങ്ങൾ ജപിക്കുന്നു മാത്രം ഈശ്വരനെ സ്മരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഈശ്വരനെ നമ്മൾ പരിച്ഛിന്നനാക്കിയാൽ ആ കാലത്ത് മാത്രമേ നമുക്ക് ഈശ്വരനുള്ളൂ. അരമണിക്കൂർ ബാക്കിയുള്ള സമയങ്ങളൊന്നും ഈശ്വരനില്ല. കാലം കൊണ്ട് അപരിച്ഛിന്നനായിരിക്കുന്ന ഈശ്വരനെ നമ്മളെന്ത് ചെയ്യുന്നു? അരമണിക്കൂർ പരിച്ഛിന്നനാക്കും. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നേടുന്ന മഹത്തായ കാര്യം. അത് വേറല്ല. ഇവിടെ പറയുന്നത് എന്താണ്? കാലപരിച്ഛിന്നനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. കുറഞ്ഞ വർഷം 24 മണിക്കൂറിൽ നമ്മൾ വിടണമിരിക്കുന്ന ഒരു 10-12 മണിക്കൂറെങ്കിലും ഈശ്വരൻ ആ കാലത്തെങ്കിലും വേണം. ചിലപ്പോൾ സദാസമയം ഈശ്വരനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തണം. സർവപ്രവർത്തികളും ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ, അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ആ ഈശ്വര ബോധം, ആ ധാരണ, അവന്റെ പ്രവൃത്തിയെ ബാഹ്യമായതിനെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ പറയും കാലത്തും ഒരു പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെ ഈശ്വരനെ സ്മരിക്കാൻ പറ്റും? ആ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്ന ഈശ്വരനെ മറന്നുകൊണ്ടു, അപ്പൊ പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഈശ്വരനെ സ്മരിക്കുന്നില്ല. ഈശ്വരനെ ഒരിക്കലും മരിക്കുന്നു. അതാണ് ഈശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നത്. എല്ലാ നന്മയുടെയും സ്വരൂപമാണ്. അപ്പോ ഈശ്വരൻ സത്യസ്വരൂപനാണെന്ന് പറയുന്നത്. ഈശ്വരൻ സത്യസ്വരൂപനാണെന്ന് അറിയുന്ന ഒരുവൻ ഈശ്വരൻ എപ്പോഴാണ് മറന്നു പോകുന്നത്? ഈശ്വരനെ മറക്കുന്ന ഏത് സമയത്തായിരിക്കും? കള്ളം പറയുമ്പോഴായിരിക്കും. അപ്പൊ മാത്രമേ ഈശ്വരനെ മറക്കത്തുള്ളൂ. അയാൾ കള്ളം പറയാതെ അയാൾ സത്യസന്ദനത്തിന് ജീവിക്കണമെങ്കിൽ ഈശ്വരനെ മറക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈശ്വരനെ ഓർക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ ധർമ്മസ്വരൂപനാണെന്ന് വിചാരിക്കുന്നു. ധർമ്മമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ എപ്പോഴാണ് അധർമ്മം വരുമ്പോഴൊക്കെ അയാൾ ഈശ്വരനെ മറക്കുന്നത്. അയാളെ ധർമ്മത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അയാൾക്ക് ഈശ്വരനെ പ്രത്യേകിച്ച് കൽപ്പിച്ച് ഈശ്വരനെ സ്മരിക്കേണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഈശ്വരനെ ഒരിക്കലും ഒരു വിഷയമാക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ജീവിതത്തിന് ഏത് സന്ദർഭം കണ്ടാലും ശരി, ആ ജീവിതത്തിലെ മൂല്യങ്ങളോട് എപ്പോഴാണോ ഒരു ജീവൻ ചേർന്ന് നിൽക്കുന്നത് അതാണ് ഈശ്വരനെ വിസ്മരിക്കുന്നില്ല. അല്ല, വിഷയങ്ങളെപ്പോലെ ഈശ്വരനെ എപ്പോഴും ഓർമ്മിച്ചെടുത്ത് മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു വസ്തുവല്ല അതല്ല. അതുകൊണ്ട് അധ്യാത്മിക അറിവുകളെ എന്ന് പറയുന്നത് നമ്മൾ വളരെ സമഗ്രമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും, പ്രാർത്ഥിച്ചാലും ജപിച്ചാലും ജപിച്ചില്ലെങ്കിലും, ഏത് സമയമാണ് അധ്യാത്മിക യോഗത്തിൽ വരാമെന്ന് വർത്തിക്കാൻ കഴിയും. വിശേഷിച്ചൊരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. മറ്റ് പ്രവൃത്തികളെല്ലാം മാറ്റിവെച്ചു പരിശ്രമം അതിനു വേണ്ടി ജപിക്കുകയോ ധ്യാനിക്കുകയോ തീരാനാണ് അധ്യാത്മികമല്ല. പക്ഷേ മാത്രമല്ല അതിന് വിപുലമായ ഒരു അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത്. നമ്മൾ ഗീതയും മറ്റും ചർച്ച ചെയ്യുന്നു. അത് വരുവാണ് വ്യക്തമായിട്ട് പശ്വൻ ശ്രമൻ സ്പൃശൻ യച്ഛൻ അശ്വൻ ശ്വസൻ ശുഭൻ. എന്നിങ്ങനെ പറയും. ഏത് ശ്രമം? ആ ഈശ്വരന്റെ സാന്നിധ്യം ഒരാൾക്ക് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അതാണ് ശരിയായിട്ടുള്ള സാധന. തീരമത്വ ദൈവം, അങ്ങനെ ഈശ്വരനെ അറിഞ്ഞിട്ട് എന്നാണ് അധ്യാത്മയോഗം കൊണ്ട് ഈശ്വരനെ മത്വ അറിഞ്ഞിട്ട് ദൈവം ആത്മാനം ആ ഈശ്വരൻ അന്യനല്ല തന്റെ സ്വരൂപം തന്നെ. അങ്ങനെയുള്ള ദൈവനെ അറിഞ്ഞിട്ട് ധീര ബുദ്ധിമാനാകാൻ ഇതിനെല്ലാം വിവേകം വേണം. ഹർഷശോകങ്ങളെല്ലാം ആത്മനഃ ഉത്കർഷാപകക്ഷിയുടെ അഭാവാദി ഹർഷശോകങ്ങളെ അവനെ തിരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? അവനിൽ പിന്നെ ആത്മനഹ തനിക്ക് ഉത്കർഷം ഉയർച്ച അപകർഷം താഴ്ച ഇവരഭാവം രണ്ടുമില്ല. ഉത്കർഷം ഹർഷത്തിനും അപകർഷം സ്വയത്തിനും കാരണമാണ്. ഇവിടെ അധ്യാത്മികമാണ് അവന് ഉയർച്ചയും താഴ്ചയില്ല. ഇത് അവൻ അനുകൂല പ്രതികൂലങ്ങളില്ല. സമാവസ്ഥയാണ് സമത്വം. യോഗയിച്ചിരി സമത്വ യോഗത്തിൽ അവൻ എത്തിച്ചേരുന്നു. അവൻ സുഖദുഃഖങ്ങളെല്ലാം വിടുന്നു. ഇവിടെ തന്നെ ആ സാധുവനായിരിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നു. ജഹാദി എന്ന ഉപേക്ഷിക്കുന്നു ഭക്ഷ്യശോകങ്ങൾ. അങ്ങനെ അവരുടെ ഉപായത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അധ്യാത്മ യോഗാധിഗമത്തിലൂടെ അതിന്റെ ഫലവും പറഞ്ഞു. എന്താണ് ഭക്ഷ്യശോകങ്ങൾ ഉപേക്ഷിക്കുന്നു? അധ്യാത്മികളാണ് ഫലമാണ്. കുറെ കാലം ബന്ധനസ്ഥനായിരുന്നു, സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അതേ നിന്ന് കുറെ കാലം മുക്തനായിരുന്നു, സ്വീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് എന്റെ സാധനങ്ങളെ കുറിച്ച് പറയും, അയാൾ മുക്തനാണെന്ന് പറയും. പക്ഷെ അത് വാസന അംഗീകമാണല്ലോ. മുമുക്ഷവും മുക്തനാണെന്ന് പറയും. ദീപത്തിൽ പറയുന്ന മുമുക്ഷവും മുക്തനെന്ന് പറയും. ഒരാൾ മോക്ഷിക്കുകയാണെങ്കിൽ അയാൾ മുക്തനായി കഴിയുന്ന, പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുക്തനായി കേട്ടത്. മോക്ഷിച്ചു ആകുമ്പോൾ തന്നെ അയാൾ മുക്തനായി കഴിയും. മോക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ശരിയായ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അയാൾ ഹർഷശോകങ്ങളെല്ലാം ഉപേക്ഷിച്ച് അയാൾ മുക്തനായി തന്നെ ഇരിക്കുന്നു. വാസന ബലം കൊണ്ടെന്തെങ്കിലും പ്രാരബ്ധവസാൽ ചിലപ്പോൾ അയാൾ ഹർഷശോകങ്ങൾക്ക് അയാൾ പ്രത്യക്ഷപ്പെട്ടാണ്. അയാൾ ഒരിക്കലും അയാൾ അടിമപ്പെടുന്നില്ല, മുക്തനായി തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ധീര വിവേകി ഹർഷശോകങ്ങൾ ജഹാദി. ത്യജിക്കുന്നു വെച്ചാൽ ഭാവിയിൽ ത്യജിക്കുമെന്നല്ല, ത്യജിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരു സാധകം തന്നെ ഹർഷശോകങ്ങൾ ത്യജിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മുക്തനായാലും പറയാനില്ലല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. തം ആ പരമാത്മാവ് ദുർദർശം പ്രയാസപ്പെട്ട് സാക്ഷാത്കരിക്കേണ്ടതാണ്. ബോധം മഹത്താണ്. അണുപ്രവിഷ്ടം പ്രച്ഛന്നമാണ്. വിഷയവിജ്ഞാനങ്ങളാൽ പ്രച്ഛന്നമാണ്, പൊതിഞ്ഞിരിക്കുന്നതാണ്. ഗുഹാഹിതം ഗുഹാഹിതമെന്നാണ്. ഗുഹാഹിതം എന്നല്ല ഗുഹാഹിതം. ഗുഹാഹിതം അങ്ങനെയും പറഞ്ഞിരിക്കുന്നു. ഗുഹാഹിതം നിഹിതം ഗുഹാഹിതം അങ്ങനെയും പറയും. ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഗഹ്വരേഷ്ഠം പലർത്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പുരാണം പറയുന്നത് തം പുരാണം പുരാതനം പുരാതനമാണ്. അനർത്ഥങ്ങളിൽ സ്ഥിതി ചെയ്യും. അനർത്ഥ സങ്കടം പുഷ്ടതി എന്ന് അനേക അനർത്ഥ സങ്കടങ്ങൾ പുണ്യപാപ രൂപത്തിലുള്ള അനർത്ഥങ്ങളിൽ പെട്ടിരിക്കുന്നതാണ് ആത്മാവ്. ഗഹ്വരേഷ്ഠം നമ്മുടെ അന്ധകരണത്തെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അവിടെ ഉള്ള അനർത്ഥങ്ങളല്ലായിരിക്കുന്നത്. സംസാരത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ജനനമരണങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആർക്കാ സംഭവിച്ചിരിക്കുന്നു? പരമാത്മാവിനുള്ള ഈ ജീവഭാവം വന്ന് അനർത്ഥത്തിൽപ്പെട്ടിരിക്കുന്നു. പരമാർത്ഥത്തിൽ പെടുന്നില്ല, എന്നാലും നമ്മുടെ അനുഭവത്തിൽ വ്യാവഹാരികമായി അതിൽപ്പെട്ടിരിക്കുന്നു. പരമാർത്ഥത്തിലാണ് അനർത്ഥം വരുന്നത്. അർത്ഥഭ്രമത്തിൽ കഴിയുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. പുരാണം പുരാതനം ദൈവം അങ്ങനെയുള്ള ആത്മാവിനെ അധ്യാത്മയോഗാധികമേന അധ്യാത്മയോഗപ്രാപ്തിയിലൂടെ അധ്യാത്മ യോഗത്തെ നേടിയിട്ട് മക്വ സാക്ഷാത്കരിച്ചിട്ട് ധീര വിവേകി ഹർഷസൂഗം ജാതി ഹർഷസൂഗങ്ങളെ പഠിപ്പിക്കുന്നു.